Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം യുവജന ജൂബിലി സമ്മേളനത്തിന്റെ സമാപനത്തിൽ ലിയോ 14-ാമൻ പാപ്പ അർപ്പിച്ച വിശുദ്ധ കുർബാന മധ്യേ നൽകിയ സന്ദേശത്തിന്റെ സംഗ്രഹവും കേൾക്കാം. വാർത്തകൾ. യുവജനങ്ങളോട് പിതൃതുല്യമായ സംവാദം നടത്തി ലിയോ 14-ാമൻ പാപ്പ. ആത്മാർത്ഥമായ സൌഹൃദങ്ങൾ എങ്ങനെ കണ്ടെത്താം? പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ധൈര്യം എങ്ങനെ കണ്ടെത്താം? ബുദ്ധിമുട്ടുകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഇടയിൽ പോലും നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ എങ്ങനെ യഥാർത്ഥത്തിൽ കണ്ടുമുട്ടുവാനും അവന്റെ സാന്നിധ്യം ഉറപ്പാക്കുവാനും കഴിയും എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ ചോദ്യങ്ങൾക്ക് ലിയോ 14-ാമൻ പാപ്പ നൽകിയ മറുപടികൾക്ക് 100,000,000 യുവജനങ്ങളാണ് ശ്രദ്ധയോടെ കാതോർക്കുകയും കരഘോഷങ്ങളോടെ തങ്ങളുടെ സന്തോഷവും അറിയിച്ചത്. റോമിലെ തോർവെർഗാത്തയിൽ നടന്ന ജാഗരണ പ്രാർത്ഥന വേളയിലാണ് ലിയോ 14-ാമൻ പാപ്പ ചോദ്യങ്ങൾക്ക് മറുപടികൾ നൽകിയത്. ആധുനിക സംസ്കാരം നാം അറിയാതെ തന്നെ നമ്മെ രൂപപ്പെടുത്തുന്നുവെന്നും ഇതിന് സാങ്കേതിക വിദ്യകളുടെ സ്വാധീനം ഏറെ വലുതാണെന്നും പാപ്പ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ ഏറെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും നാം പലപ്പോഴും ഏകാന്തതയിലേക്ക് അടയ്ക്കപ്പെടുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാവണമെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. യഥാർത്ഥവും നിലനിൽക്കുന്നതുമായ ബന്ധങ്ങളുടെ അഭാവം ഇന്ന് നമുക്കുണ്ടെന്നും അതിനാൽ യഥാർത്ഥ പ്രത്യാശയിലേക്കുള്ള വാതിൽ തുറക്കുന്ന സ്നേഹം കണ്ടെത്തുവാൻ നാം പരിശ്രമിക്കണമെന്നും പാപ്പ എടുത്തു പറഞ്ഞു. യുവജനങ്ങൾക്കായുള്ള ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിൽ യുദ്ധമുഖത്തുള്ള യുവജനങ്ങളെ അനുസ്മരിച്ച് പാപ്പ. ഗാസയിലെയും ഉക്രൈനിലെയും യുവജനങ്ങളോടൊപ്പമാണ് നാം എല്ലാവരും. പ്രോത്സാഹനത്തിന്റെയും ആവേശത്തിന്റെയും ഒപ്പം കൂട്ടായ്മയുടെയും ഈ വാക്കുകളോടെയാണ് യുവജനങ്ങൾക്കായുള്ള ജൂബിലി കുർബാനയുടെ അവസാനം റോമിലെ തോർവെർഗാത്തയിൽ ഒരുമിച്ചുകൂടിയ 100,000,000 യുവജനങ്ങൾക്കൊപ്പം ലിയോ 14-ാമൻ പാപ്പ മധ്യാഹ്ന പ്രാർത്ഥന ചൊല്ലുകയും ഹ്രസ്വ സന്ദേശം നൽകുകയും ചെയ്തത്. ലോകത്തിനുവേണ്ടിയുള്ള നമ്മുടെ സമാധാനവും പ്രത്യാശയുമായ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിൽ മനുഷ്യർ മൂലമുണ്ടാകുന്ന ഏറ്റവും ഗുരുതരമായ തിന്മകൾ അനുഭവിക്കുന്ന യുവാക്കളോട് നാം ഏറെ അടുപ്പം പുലർത്തണമെന്നും പാപ്പ പറഞ്ഞു. പുനരുത്ഥാനമാണ് നമ്മുടെ പ്രത്യാശയുടെ ഉറവിടം. ഈജിപ്ഷ്യൻ യുവാക്കളോട് പാപ്പ. യുവജന ജൂബിലിയിൽ പങ്കെടുക്കുന്നതിനായി ഈജിപ്തിൽ നിന്നുമെത്തിയ യുവ തീർത്ഥാടകരുടെ കൂട്ടത്തിൽ പാസ്കേൽ റാഫിച്ച് എന്ന 18-വയസ്സുകാരി യുവതി മരണപ്പെട്ടു. മരണത്തിൽ അനുശോചനമറിയിച്ചും ആശ്വാസവാക്കുകൾ പറഞ്ഞുകൊണ്ടും ലിയോ 14-ാമൻ പാപ്പ ഈജിപ്ഷ്യൻ യുവാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിയന്ത്രണമില്ല എന്നതിന്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈ മരണം നമുക്ക് വെളിപ്പെടുത്തുന്നതെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. തങ്ങളുടെ സഹോദരനായ ലാസറിന്റെ മരണത്തിൽ വേദനയോടുകൂടി സഹോദരിമാരായ മാർത്തയും മറിയവും യേശു ജീവനും പുനരുത്ഥാനവുമാണെന്ന് വിശ്വസിച്ചതുപോലെ പ്രത്യാശയുടെ ഈ ജൂബിലി വർഷത്തിൽ നമ്മുടെ പ്രത്യാശയുടെ ആത്യന്തിക ഉറവിടം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ ആണെന്നത് നമ്മെ ആശ്വസിപ്പിക്കട്ടെയെന്നും പാപ്പ പറഞ്ഞു. സമൂഹത്തിലെ ഭിന്നതകൾക്കിടയിൽ ഐക്യം പ്രോത്സാഹിപ്പിക്കണം ആഫ്രിക്കൻ സഭയോട് പാപ്പ. പ്രാദേശിക സഭകൾ എല്ലാവർക്കും പ്രത്യാശയുടെ വെളിപ്പെടുത്തുന്ന അടയാളങ്ങളായി മാറണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജൂലൈ 28 മുതൽ റുവാണ്ടയിലെ കിഗാലിയിൽ നടക്കുന്ന ആഫ്രിക്കൻ മെത്രാൻ സമിതിയുടെ 20-ാം പൊതുസമ്മേളനത്തിൽ സംബന്ധിക്കുന്നവർക്ക് ലിയോ 14-ാമൻ പാപ്പ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിന്റെ കയ്യൊപ്പോടുകൂടി സന്ദേശമയച്ചു. ഭിന്നതയാലും ധ്രുവീകരണത്താലും തകർന്ന ആഫ്രിക്കൻ സമൂഹങ്ങളിൽ ഐക്യം പ്രോത്സാഹിപ്പിക്കണമെന്നും പാപ്പ സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തു. കിൻഷാസയിലെ ആർച്ച് ബിഷപ്പും ആഫ്രിക്കൻ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റുമായ കർദിനാൾ ഫ്രിദോലിൻ അബോംഗോ ബെസുങ്കുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സന്ദേശമയച്ചത്. ക്രിസ്തു പ്രത്യാശയുടെ ഉറവിടം, അനുരഞ്ജനം, സമാധാനം എന്നതാണ് 20-ാം സമ്മേളനത്തിന്റെ പ്രമേയം. മരണത്തെ അഭിമുഖീകരിക്കുന്ന പ്രത്യാശ വിശ്വാസത്തിന്റെ വെളിച്ചമാണ് ലിയോ 14-ാമൻ പാപ്പ. 2020 ഓഗസ്റ്റ് 4 ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഉണ്ടായ ഭീമാകാരമായ സ്ഫോടനത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും 6,000 ആളുകൾക്ക് സാരമായ പരിക്കുകൾ ഏൽക്കുകയും ചെയ്തിരുന്നു. ദാരുണമായ സ്ഫോടനത്തിന്റെ 5-ാം വാർഷികത്തോടനുബന്ധിച്ച് ബെയ്റൂട്ടിലെ വിശ്വാസികൾക്കും ഇരകളായ സഹോദരങ്ങൾക്കു വേണ്ടിയുള്ള പ്രാർത്ഥനാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്കും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിന്റെ കയ്യൊപ്പോടുകൂടി ലിയോ 14-ാമൻ പാപ്പ സന്ദേശമയച്ചു. തന്റെ സ്നേഹിതനായ ലാസറിന്റെ മരണത്തെ അഭിമുഖീകരിക്കുന്ന ക്രിസ്തുവിന്റെ മനോഭാവത്തെയും വാക്കുകളെയും കുറിച്ചു ധ്യാനിക്കുവാൻ സന്ദേശത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
ഇനി പാപ്പ ഞായറാഴ്ച യുവജന ജൂബിലിയുടെ സമാപന ദിവ്യബലി മധ്യേ പങ്കുവച്ച ചിന്തകൾ കേൾക്കാം. പ്രത്യാശയുടെ ജൂബിലി വർഷാചരണത്തിന്റെ ഭാഗമായ യുവജന ജൂബിലിയായിരുന്നു ജൂലൈ 28 മുതൽ ആഗസ്റ്റ് 3 വരെ. ഈ ആചരണത്തിൽ പങ്കുചേരുന്നതിന് 140-ലേറെ നാടുകളിൽ നിന്നായി ലക്ഷക്കണക്കിന് യുവതി യുവാക്കൾ റോമിൽ എത്തിയിരുന്നു. ആഗസ്റ്റ് 3-ന് ഞായറാഴ്ചയായിരുന്നു ഈ യുവജന ജൂബിലി ആചരണത്തിന് സമാപനം കുറിച്ച സാഘോഷമായ ദിവ്യബലി. ഇതിന് വേദിയൊരുക്കിയിരുന്നത് റോമിന്റെ പ്രാന്തത്തിലുള്ള തോർവെർഗാത്ത എന്ന പ്രദേശത്തായിരുന്നു. 2000-ാം ആണ്ടിലെ മഹാജൂബിലി വർഷത്തിൽ 25 ലക്ഷത്തോളം യുവതി യുവാക്കളുമൊത്ത് വിശുദ്ധ 2-ാം ജോൺ പോൾ മാർപാപ്പ നടത്തിയ അവിസ്മരണീയ കൂടിക്കാഴ്ചയുടെ വേദിയാണിത്. ഈ ജൂബിലി വർഷത്തിലെ യുവജന ജൂബിലിയുടെ സമാപന ദിവ്യബലിയിൽ തോർവെർഗാത്തയിലും പരിസരങ്ങളിലുമായി 10 ലക്ഷത്തോളം യുവതി യുവാക്കൾ പങ്കുകൊണ്ടു എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. ആഗസ്റ്റ് 3-ന് രാവിലെ ഇറ്റലിയുടെ പ്രത്യേക ഹെലികോപ്റ്ററിൽ വത്തിക്കാനിൽ നിന്ന് തോർവെർഗാത്തയിൽ വന്നിറങ്ങിയ ലിയോ 14-ാമൻ പാപ്പ 4 വശവും തുറന്ന വെളുത്ത പേപ്പൽ വാഹനത്തിൽ കയറി ജനസഞ്ചയത്തിനിടയിലൂടെ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ടു നീങ്ങി. പ്രാദേശിക സമയം രാവിലെ 9 മണിക്ക് ഇന്ത്യയിലെ സമയം ഉച്ചയ്ക്ക് 12:30 ആയിരുന്നു ലിയോ 14-ാമൻ പാപ്പായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി ആരംഭിച്ചത്. ഇരുപത് കർദിനാളന്മാരും 450-ഓളം മെത്രാന്മാരും സഹകാർമ്മികരായിരുന്നു ഈ ദിവ്യബലിയിൽ. 7,000-ത്തോളം വൈദികരും സന്നിഹിതരായിരുന്നു. പ്രാരംഭ പ്രാർത്ഥനകൾക്കും വിശുദ്ധ ഗ്രന്ഥ വായനകൾക്കും ശേഷം പാപ്പ സുവിശേഷ സന്ദേശം നൽകി.
Dopo la veglia vissuta assieme ieri sera ci ritroviamo oggi
priya yuvajaname innale sayanathile nam orimichu cherna jagaranathinu shesham innu nammal kartavu namukku vendi sampurna aatmadanamayi theerna koodashayaya divyakarunya aghoshathinayi onnu chernirikkeyanu uyirpu dina sayanathil emmausile shishyanmar nadathiya yatra നാം ആവർത്തിക്കുന്നതായി ഈ അനുഭവത്തിൽ നമുക്ക് സങ്കൽപ്പിക്കാൻ കഴിയും. അതായത്, ആദ്യം അവർ ഭയത്തോടെയും നിരാശയോടെയും ജെറുസലേം വിടുന്നു. യേശുവിന്റെ മരണാനന്തരം ഇനി പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലെന്ന പ്രത്യാശിക്കാൻ ഒന്നുമില്ലെന്ന ബോധ്യത്തോടെ അവർ പോയി. എന്നാൽ അവർ അവനെ തന്നെ കണ്ടുമുട്ടി. അവർ അവനെ ഒരു സഹയാത്രികനായി സ്വാഗതം ചെയ്തു. അവനവർക്ക് തിരുവെഴുത്തുകൾ വിശദീകരിച്ചു കൊടുത്തപ്പോൾ അവർ അവനെ ശ്രവിച്ചു. ഒടുവിൽ അപ്പം മുറിച്ചു നൽകിയപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഉത്ഥാനത്തിന്റെ സന്തോഷകരമായ സന്ദേശം അവരുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ചു. ഇന്നത്തെ ആരാധനാക്രമം ഈ സംഭവത്തെക്കുറിച്ച് പ്രത്യക്ഷമായി പറയുന്നില്ല. പക്ഷേ അതിൽ വിവരിക്കപ്പെടുന്നതെന്തെന്ന്, അതായത് നമ്മുടെ അസ്തിത്വത്തെ മാറ്റുന്ന നമ്മുടെ സ്നേഹങ്ങളെയും ആഗ്രഹങ്ങളെയും ചിന്തകളെയും പ്രകാശിപ്പിക്കുന്ന ഉത്ഥിതനായ ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ സഹായിക്കുന്നു. സഭാപ്രസംഗകന്റെ പുസ്തകത്തിൽ നിന്നെടുത്ത ആദ്യ വായന നമ്മൾ പരാമർശിച്ച ആ രണ്ടു ശിഷ്യന്മാരെപ്പോലെ നമ്മുടെ പരിമിതികളുടെ അനുഭവവും ക്ഷണികമായവയുടെ പരിമിതിയുമായി ബന്ധപ്പെടാൻ നമ്മെ ക്ഷണിക്കുന്നു. അതിനെ പ്രതിധ്വനിപ്പിക്കുന്ന പ്രതിവചന സങ്കീർത്തനം നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ചിത്രം മുളയ്ക്കുന്ന പുല്ലിന്റേതാണ്. രാവിലെ അത് തഴച്ചു വളരുകയും സായാഹ്നത്തിൽ അത് വാടിക്കരിയുകയും ചെയ്യുന്നു. ഇവ ശക്തമായ രണ്ടോർമ്മപ്പെടുത്തലുകളാണ്. ഒരു പക്ഷേ അല്പം ഞെട്ടിക്കുന്നവ, പക്ഷേ ഒഴിവാക്കേണ്ട നിഷിദ്ധ വിഷയങ്ങളാണെന്ന മട്ടിൽ അവ നമ്മെ ഭയപ്പെടുത്തരുത്. അവ പരാമർശിക്കുന്ന ദുർബലത വാസ്തവത്തിൽ നമ്മളെന്ന അത്ഭുതത്തിന്റെ ഭാഗമാണ്. പുല്ല് എന്ന പ്രതീകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒരു പൂമൈതാനം മനോഹരമല്ലേ? തീർച്ചയായും അത് ലോലമാണ്. നേർത്തതും ദുർബലവുമായ തണ്ടുകൾ കൊണ്ട് നിർമ്മിച്ചവയാണ്. അവ ഉണങ്ങുകയും വളയുകയും പൊട്ടുകയും ചെയ്യാം. എന്നാൽ അതേ സമയം തന്നെ അവയ്ക്ക് ശേഷം മുളയ്ക്കുന്നവ അവയുടെ സ്ഥാനത്ത് വളരുന്നു. ആദ്യത്തേത് മണ്ണിലില്ലാതായി തീർന്നുകൊണ്ട് രണ്ടാമത്തേതിന് ഉദാരമായി പോഷണവും വളവുമായി മാറുന്നു. ഇങ്ങനെയാണ് വയലിന്റെ ജീവിതം. എല്ലാം നിശബ്ദമായിരിക്കുന്നുവെന്ന് തോന്നുന്ന ശൈത്യകാലത്തിന്റെ തണുത്തുറഞ്ഞ മാസങ്ങളിൽ പോലും അത് നിരന്തരം സ്വയം പുതുക്കിക്കൊണ്ടിരിക്കുന്നു. ഭൂമിക്കടിയിൽ വിറകൊള്ളുന്ന അതിന്റെ ഊർജം വസന്തകാലത്ത് ആയിരം നിറങ്ങളിൽ വിസ്ഫോടനത്തിന് തയ്യാറാകുകയും ചെയ്യുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളും ഇങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനായി നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സകലവും പ്രതീക്ഷിതവും നിശ്ചലവുമായ ഒരു ജീവിതത്തിനു വേണ്ടിയല്ല, മറിച്ച് ദാനത്തിലും സ്നേഹത്തിലും നിരന്തരം സ്വയം പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു അസ്തിത്വത്തിനു വേണ്ടിയാണ് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നാം നിരന്തരം ആഗ്രഹിക്കുന്നത് സൃഷ്ടിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യത്തിനും നമുക്ക് നൽകാൻ കഴിയാത്ത കൂടുതലായ എന്തോ ഒന്നിനു വേണ്ടിയാണ്. ഈ ലോകത്തിലെ ഒരു പാനീയത്തിനും ശമിപ്പിക്കാൻ കഴിയാത്തത്ര വലുതും എരിയുന്നതുമായ ഒരു ദാഹം നമുക്ക് അനുഭവപ്പെടുന്നു. ഇതിനു മുന്നിൽ നമ്മൾ ഫലപ്രദമല്ലാത്ത പകരവസ്തു ഉപയോഗിച്ച് അത് ശമിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ വഞ്ചിക്കരുത്. മറിച്ച് നമുക്ക് അത് കേൾക്കാം. ദൈവവുമായുള്ള കൂടിക്കാഴ്ചയുടെ ജാലകത്തിങ്കൽ കാൽവിരിൽ ഊന്നി നിൽക്കുന്ന കുട്ടികളെ പോലെ കയറി നിൽക്കാൻ കഴിയുന്ന ഒരു പീഠമായി നമുക്കതിനെ മാറ്റാം. നമ്മെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ ചില്ലിൽ മൃദുവായി മുട്ടുന്ന അവന്റെ മുമ്പിലാണ് നാം. 20-ാമത്തെ വയസ്സിൽ പോലും നമ്മുടെ ഹൃദയങ്ങൾ അവനായി തുറക്കുന്നതും അവനെ പ്രവേശിക്കാൻ അനുവദിക്കുന്നതും തുടർന്ന് അനന്തതയുടെ നിത്യയിടങ്ങളിലേക്ക് അവനോടൊപ്പം സഞ്ചരിക്കുന്നതും മനോഹരമാണ്. ദൈവത്തിനായുള്ള തന്റെ തീവ്രമായ അന്വേഷണത്തെക്കുറിച്ച് സംസാരിക്കവേ വിശുദ്ധ അഗസ്റ്റിൻ ചോദിക്കുമായിരുന്നു, അപ്പോൾ നമ്മുടെ പ്രത്യാശയുടെ ലക്ഷ്യമെന്താണ്? അത് ഭൂമിയാണോ? ഇല്ല. സ്വർണം, വെള്ളി, മരം, വിളവ്, വെള്ളം എന്നിങ്ങനെ ഭൂമിയിൽ നിന്നുള്ള എന്തെങ്കിലുമാണോ? അവ ഇഷ്ടപ്പെടുന്നവയാണ്, മനോഹരങ്ങളാണ്, ഇവ നല്ലതാണ്. അദ്ദേഹം ഉപസംഹരിക്കുന്നത് ഇങ്ങനെയാണ്: അവ നിർമ്മിച്ചതാരാണെന്ന് അന്വേഷിക്കുക, അവനാണ് നിന്റെ പ്രത്യാശ. പിന്നീട് താൻ നടത്തിയ യാത്രയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു: നീ കർത്താവേ എന്റെ ഉള്ളിലായിരുന്നു, ഞാൻ പുറത്തും. അവിടെ ഞാൻ നിന്നെ അന്വേഷിച്ചു, നീ എന്നെ വിളിച്ചു. നിന്റെ രോദനം എന്റെ ബധിരതയെ ഭേദിച്ചു. നീ മിന്നി മറഞ്ഞു, നിന്റെ തേജസ് എന്റെ അന്ധതയകറ്റി. നീ നിന്റെ പരിമളം പരത്തി, ഞാനത് ശ്വസിക്കുകയും നിന്നിലേക്ക് അടുക്കാൻ കൊതിക്കുകയും ചെയ്തു. ഞാൻ രുചിച്ചു, ഞാൻ വിശപ്പും ദാഹവും അനുഭവിച്ചു. നീ എന്നെ സ്പർശിച്ചു, നിന്റെ സമാധാനത്തിനായുള്ള അഭിവാഞ്ചയാൽ ഞാൻ ജ്വലിച്ചു. സഹോദരി സഹോദരന്മാരെ, മനോഹരങ്ങളായ ഈ വാക്കുകൾ ലിസ്ബണിൽ ലോക യുവജനദിനവേളയിൽ ഫ്രാൻസിസ് പാപ്പ നിങ്ങളെപ്പോലുള്ള മറ്റ് യുവതി യുവാക്കളോട് പറഞ്ഞതിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതായത്, ലളിതമോ ഉടനടിയുള്ളതോ ആയ ഉത്തരങ്ങളില്ലാത്ത വലിയ ചോദ്യങ്ങളെ നേരിടാൻ നമ്മളിൽ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മെ തന്നെ മറികടക്കാൻ, അപ്പുറത്തേക്ക് പോകാൻ, പറന്നുയരാൻ നമ്മെ ക്ഷണിക്കുന്നു. പറന്നുയരാതെ പറക്കുക സാധ്യമല്ല. അപ്പോൾ ആന്തരികമായി ദാഹവും അസ്വസ്ഥതയും അപൂർണതയുമുള്ളവരും അർത്ഥത്തിനും ഭാവിക്കും വേണ്ടി ദാഹിക്കുന്നവരുമായി കാണപ്പെടുകയാണെങ്കിൽ നമ്മൾ പരിഭ്രമിക്കേണ്ടതില്ല. നാം രോഗികളല്ല, നമ്മൾ ജീവനുള്ളവരാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ ജ്വലിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമുക്ക് അവഗണിക്കാൻ കഴിയാത്ത സത്യത്തിനായുള്ള ആവശ്യമുണ്ട്. അത് നമ്മെ സ്വയം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നു. യഥാർത്ഥ സന്തോഷമെന്താണ്? ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? അർത്ഥശൂന്യത, വിരസത, സാമാന്യത്വം എന്നിവയിൽ കുടുങ്ങിക്കിടക്കുന്നതിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നത് എന്താണ്? ഇക്കഴിഞ്ഞ ദിനങ്ങളിൽ നിങ്ങൾക്ക് നിരവധി മനോഹരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നുമുള്ള മറ്റ് യുവതയെ നിങ്ങൾ കണ്ടുമുട്ടി. നിങ്ങൾ അറിവ് കൈമാറുകയും പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയും കല, സംഗീതം, സാങ്കേതിക വിദ്യ, കായിക വിനോദങ്ങൾ എന്നിവയിലൂടെ നഗരവുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ചിർക്കോ മാസിമോയിൽ നിങ്ങൾ പാപസങ്കീർത്തന കൂദാശയ്ക്കണയുകയും നല്ല ജീവിതം നയിക്കാൻ ദൈവത്തിന്റെ സഹായം അപേക്ഷിച്ചുകൊണ്ട് അവിടത്തെ മാപ്പ് നേടുകയും ചെയ്തു. ഇതിലെല്ലാം നിന്ന് നിങ്ങൾക്ക് സുപ്രധാനമായ ഒരു ഉത്തരം ഗ്രഹിക്കാൻ കഴിയും. നമ്മുടെ അസ്തിത്വത്തിന്റെ പൂർണ്ണത നാം സംഭരിച്ചവയെയോ സുവിശേഷത്തിൽ നാം കേട്ടതുപോലെ നമ്മുടെ കൈവശമുള്ളവയെയോ ആശ്രയിച്ചല്ല, മറിച്ച് അത് നാം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയും പങ്കിടുകയും ചെയ്യുന്നവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വാങ്ങുകയും ശേഖരിക്കുകയും ഉപഭോഗം ചെയ്യുകയും ചെയ്താൽ മാത്രം പോരാ. ക്രിസ്തുവിനുള്ളതുപോലെ ആർദ്രത, ദയ, എളിമ, സൗമ്യത, മഹാമനസ്കത, സമാധാനം എന്നീ വികാരങ്ങൾ നമ്മിൽ വളർത്തിക്കൊണ്ട് നമ്മെ ദൈവവുമായും നമ്മുടെ സഹോദരങ്ങളുമായും ഉപവിയിൽ ഒന്നിപ്പിക്കാൻ സഹായിക്കുന്നിടത്തോളം മാത്രമേ ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങൾക്കിടയിൽ എല്ലാത്തിനും ഒരർത്ഥമുള്ളൂ എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ കണ്ണുകൾ ഉയർത്തേണ്ടതുണ്ട്. ഉന്നതത്തിലേക്ക്, മുകളിലുള്ളവയിലേക്ക് നോക്കേണ്ടതുണ്ട്. ഈ ഒരു ചക്രവാളത്തിൽ നമുക്ക് കൂടുതലായി മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യാശ നിരാശപ്പെടുത്തുന്നില്ല എന്ന്. കാരണം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രിയ യുവജനങ്ങളെ, നമ്മുടെ പ്രത്യാശ യേശുവാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പറഞ്ഞതുപോലെ, നിങ്ങളെയും സമൂഹത്തെയും കൂടുതൽ മാനുഷികവും സാഹോദര്യവുമാക്കുന്നതിന് നിങ്ങളുടെ ജീവിതത്തിൽ മഹത്തായ എന്തെങ്കിലും ചെയ്യാനുള്ള ആഗ്രഹം നിങ്ങളിൽ ഉളവാക്കുന്നത് അവനാണ്. അടുത്തുതന്നെ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്ന വാഴ്ത്തപ്പെട്ട പിയർ ജോർജോ ഫ്രസാത്തിയും കാർലോ അക്കൂത്തിസും നമ്മെ പഠിപ്പിച്ചതുപോലെ നമുക്ക് അവനോട് ഐക്യപ്പെട്ടിരിക്കാം, എപ്പോഴും അവന്റെ സൗഹൃദത്തിൽ തുടരാം. പ്രാർത്ഥന, ആരാധന, ദിവ്യകാരുണ്യ കൂട്ടായ്മ, പതിവായ കുമ്പസാരം, ഉദാരമായ ഉപവി എന്നിവയിലൂടെ അത് വളർത്തിയെടുക്കാം. നിങ്ങൾ എവിടെയായിരുന്നാലും മഹത്തായ കാര്യങ്ങൾക്കായി വിശുദ്ധിക്കായി ആഗ്രഹിക്കുക. കുറച്ചുകൊണ്ട് തൃപ്തിപ്പെടരുത്. അപ്പോൾ സുവിശേഷത്തിന്റെ വെളിച്ചം നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ ചുറ്റുപാടും എല്ലാ ദിവസവും വർദ്ധമാനമാകുന്നത് നിങ്ങൾക്ക് കാണാനാകും. പ്രത്യാശയുടെ കന്യകയായ മറിയത്തിന് ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ നാടുകളിലേക്ക് മടങ്ങിപ്പോകുന്ന നിങ്ങൾ ലോകമെമ്പാടും രക്ഷകന്റെ കാലടികളിലൂടെ സന്തോഷത്തോടെ നടക്കുന്നത് തുടരുക. നിങ്ങളുടെ ഉത്സാഹവും വിശ്വാസത്തിന്റെ സാക്ഷ്യവും നിങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലും സംക്രമിപ്പിക്കുക. ശുഭയാത്ര. നിങ്ങൾ ഇതുവരെ കേട്ടത് ആഗസ്റ്റ് 3-ന് ഞായറാഴ്ച ലിയോ 14-ാമൻ പാപ്പ യുവജന ജൂബിലിയുടെ സമാപന ദിവ്യബലി മധ്യേ പങ്കുവച്ച ചിന്തകൾ. ഇതോടെ വത്തിക്കാൻ റേഡിയോയിൽ നിന്ന് മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.